മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
നമസ്കാരം. ശ്രീ രാജനായർ, താങ്കളുടെ രണ്ടാമത്തെ സിനിമ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്തകാലത്ത് ഇന്ത്യയിൽ പോയപ്പോൾ താങ്കളത് പ്രഖ്യാപിച്ചു, അവിടുത്തെ മാധ്യമങ്ങളെല്ലാം വാർത്തയാവുകയും ചെയ്തു. ഒരു ഓസ്ട്രേലിയൻ മലയാളി മലയാള സിനിമാ രംഗത്ത് ഒന്നിലേറെ സിനിമകളുമായി എത്തുന്നു എന്ന കാര്യം തന്നെ വളരെ സന്തോഷമുള്ളതാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ.
സന്തോഷം.
എന്താണ് ഈ പുതിയ ചിത്രം?
പുതിയ ചിത്രം, പുതിയ ചിത്രത്തിന് പേര് വ്യഥ എന്നാണ്. വ്യഥ എന്ന് പറഞ്ഞ ഗ്രീഫ്,
വ്യഥ, ദുഃഖം എന്നുള്ള വ്യഥ.
അതെ, അതിന് പല ഡിക്ഷണറി നോക്കിയാൽ അർത്ഥങ്ങൾ ഉണ്ട്. അപ്പോ അതെ, ദുഃഖം ഒരർത്ഥമാണ്, അല്ലെങ്കിൽ അതെ കൂടുതലുണ്ട്. എന്തായാലും ദുഃഖം, അതെ, ഗ്രീഫ്. ഗ്രീഫ്
എന്താണ് ഇതിന്റെ ഒരു കഥയെ കുറിച്ച് പറയാൻ കഴിയില്ല, സ്വാഭാവിക സിനിമയാണത്. അപ്പോൾ ഒരു കഥ തന്തു എന്തായിരിക്കും
പറയാം? അത് പറഞ്ഞ പോലെ കഥയെ പറ്റി, സിനിമയെ പറ്റി നേരത്തെ പറയുക എന്ന് പറയുന്നത് ശരിയല്ല. വായിക്കുന്നതിനേക്കാൾ അപ്പുറം ഇതൊരു വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, നമ്മൾ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുഴുവനായിട്ട് പറയാത്തത്. പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അപ്പോ ഇങ്ങനെ തുടങ്ങാം. അതായത് ഞാൻ കഴിഞ്ഞ സിനിമയിലോട്ട് ചെന്നിട്ട് ഈ സിനിമയിലോട്ട് പറയാം, കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി. കഴിഞ്ഞ സിനിമയിൽ ഞാൻ സ്വപ്നം എന്ന ഒരു യാഥാർത്ഥ്യമാണ് എടുത്തത്, ഉപയോഗിച്ചത്. സ്വപ്നം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്വപ്നത്തിന്റെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ആ സിനിമ കണ്ടിട്ട് പലരും പറഞ്ഞു, സീനുകൾ ആസ്വദിച്ച് തീരാൻ അനുവദിക്കാത്ത ഒരു സിനിമയാണെന്ന് പറഞ്ഞു. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പെട്ടെന്ന് ചാടി 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 പോകുന്നത്, അതെന്താ അങ്ങനെ ചെയ്തേ, ഞങ്ങൾ അത് ആസ്വദിച്ച് വരുമ്പോൾ വേറെടുത്തോട്ട് പോകുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ലേ സ്വപ്നത്തിന്റെ ഒരു ശീലം, നമുക്ക് പിടിച്ചാ കിട്ടാത്തതല്ലേ. അതാണ് ഞാൻ ഉപയോഗിച്ചത് ആ സിനിമയിൽ. അത് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ തുടക്കം മുതൽ കഥാപാത്രം, പ്രധാന കഥാപാത്രം സ്വപ്നം ഉണർന്ന് അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അവസാനത്തെ സീൻ പ്രധാന കഥാപാത്രം കടൽ തീരത്ത് അവിടെ ഇതുപോലെ ഉണർന്നു വരികയാണ്. അപ്പൊ അതാണ് ഞാൻ ഉപയോഗിച്ചത്. സ്വപ്നം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ആ സിനിമയിൽ ഉപയോഗിച്ചത്. അപ്പൊ ഈ സിനിമയില്, വ്യഥ എന്ന സിനിമയില്, ഈ കഥയില് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു മനുഷ്യന്റെ, ഈ കഥകളിക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പകലൊരു ബസ്സിൽ ഒരു കഥകളിക്കാരനെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല.
കഥകളിക്കാരന്റെ സിനിമയാണോ താങ്കൾ സൂചിപ്പിച്ചില്ല?
അതെ, ഇത് കഥകളിക്കാരന്റെ സിനിമയാണ്.
ഓക്കെ, കഥകളിക്കാരനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്നുള്ളത്.
അതെ അതെ അതെ, കഥകളിക്കാരന്റെ കഥയാണ്. കഥകളിക്കാരൻ, ഞാനൊക്കെ ജനിച്ച് വളർന്ന കാലത്ത് ആനയും കഥകളിയുമായിരുന്നു ഏറ്റവും മഹാത്ഭുതങ്ങളായിട്ട് എന്നും, ആന വരുന്നതും അതുപോലെ കഥകളി. അതുകൊണ്ട് അതൊന്ന് പുനർജീവിപ്പിക്കുക. അത് കഥകളിക്കാരൻ എന്ന് പറയുന്ന വെറും ഇപ്പൊ നാട്ടിലെ ഇപ്പോ ഈ സിനിമാ സ്റ്റാറിനൊന്നും കിട്ടുന്ന യാതൊരുവിധ അംഗീകാരങ്ങളോ, അല്ലെങ്കിൽ അംഗീകാരം പോട്ടെ, റെക്കഗ്നിഷൻ, അതായത് ഏത് തലത്തിലെടുത്താലും ഇല്ലാത്ത ഒരു പാവം കലാകാരനാണ് കഥകളിക്കാരൻ. അവന്റെ ജീവിതമാണ് അർപ്പിക്കുന്ന ഒരു കലയ്ക്ക് വേണ്ടി ജീവിതം. അതായത് ഈ കഥകളിക്കാരൻ എഞ്ചിനീയർ ആയിട്ട് കഥകളിക്കാരനാകത്തില്ല, അല്ലെങ്കിൽ എന്നെ കൂട്ടി എനിക്ക് വേറൊരു ജോലിയുണ്ട് ശമ്പളം കിട്ടുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനല്ല. കഥകളി എന്ന് പറയുന്ന സമർപ്പണമാണ് ജീവിതത്തിൽ. താടിയും മീശയും വെക്കാൻ പാടില്ലാതെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതചര്യ തന്നെ അവരെടുത്തുകൊണ്ട് കഥകളിക്കാരനാകുകയാണ്. കഥകളിക്കാരനായിട്ട് തുടങ്ങി കഥകളിക്കാരനായിട്ട് മരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കലാകാരൻ, അങ്ങനെയുള്ള കലാകാരന്മാരുള്ള നമ്മുടെ നാട്ടിലെ അവരുടെ കഥ പറഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ഒരു വ്യഥ എനിക്കുണ്ട്, സത്യം പറഞ്ഞു. അതാണ് ഇത് ഈ സിനിമയിൽ കൂടെ കാണിക്കുന്നത്, ഒരു കഥകളിക്കാരന്റെ കഥയാണ്.
ഓക്കെ, ഇതിൽ ആദ്യ സിനിമയിൽ പുണ്യമഹത്തിൽ പൃഥ്വിരാജും സമൃദാസനിലുമായിരുന്നു. പൃഥ്വിരാജ് എന്ന സൂപ്പർ സ്റ്റാറായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എടുത്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിലും അത്തരത്തിലുള്ളൊരു കാസ്റ്റിംഗ് തന്നെ ആയിരിക്കുമോ? പ്രമുഖ താരങ്ങൾ തന്നെ ആയിരിക്കുമോ?
ഇല്ല, പ്രമുഖ താരങ്ങളൊന്നും. ഈ തിരക്കഥ എഴുതി കൊണ്ടിരിക്കുമ്പോഴും എഴുതിക്കൊണ്ടിരുന്നപ്പോഴും തീർന്നപ്പോഴും ഒന്നും എനിക്ക് ഒരു മുഖങ്ങളും ഈ ഒരു വന്നിട്ടില്ല എന്റെ മനസ്സിൽ. ഒരു കാസ്റ്റിംഗ്, അതായത് ഒരു കഥാപാത്രത്തിനെ എനിക്കൊരു ഇപ്പോ കേരളത്തിൽ ഉള്ള സിനിമാ നടന്മാരുടെ ആരുടെയും മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പോ അതിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ ഒക്കെ ഹെൽപ്പ് വേണ്ടി വരുമായിരിക്കാം പുതിയ മുഖങ്ങൾ. അതുപോലെ കഥകളി മെയിൻ പ്രധാന കഥാപാത്രം എന്തായാലും കഥകളി നടൻ തന്നെ ആയിരിക്കും അഭിനയിക്കുക. കണ്ടെത്തിയിട്ടില്ല, ഒരു കഥകളി നടൻ തന്നെ ആയിരിക്കും.
അപ്പൊ അതായത് ഒരു സിനിമാ താരം കഥകളി പഠിച്ച് അവതരിപ്പിക്കുന്ന, കാരണം പല കഥകളിയെ കുറിച്ച് പല സിനിമകളും വന്നിട്ടുണ്ട്, അതെല്ലാം പ്രമുഖ താരങ്ങളായിരുന്നു കഥകളി വേഷത്തിൽ വന്നുകൊണ്ടിരുന്നത്.
ഇല്ല ഇല്ല ഇല്ല, അത് അത് ഞാൻ ചെയ്യുന്നത് ഒരു പാപമാണ്, അങ്ങനെ ചെയ്യരുത് എന്നെനിക്ക് തുടക്കത്തിലെ ഒരു വാശി ഉണ്ടായിരുന്നു. എത്ര ഇത് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലല്ല, ഇത് സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ എന്റെ മനസ്സിലുള്ളത് ഈ പാവം കഥകളിക്കാരനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കഥകളിക്കാരനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്.
തീർച്ചയായും സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ്, അതോടൊപ്പം തന്നെ ഒരു വ്യവസായ രംഗം കൂടിയാണ്. സ്വാഭാവികമായി ഒരു കഥകളിക്കാരനെ വെച്ചുകൊണ്ട് നായകനാക്കി ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
ഇല്ല ഇല്ല, സാമ്പത്തികമായിട്ട് വിജയിക്കണമെന്ന് ഉള്ള ഈ സാമ്പത്തികമായിട്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂപ്പർ സ്റ്റാറിനെ വെച്ചാലും സാമ്പത്തികമായിട്ട് വിജയിക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം ചെലവ് കൂടുന്നേ ഉള്ളൂ സാമ്പത്തികം. ഐ മീൻ ഒരു സൂപ്പർ സ്റ്റാറിനെ എനിക്കിപ്പോ വേണമെങ്കിൽ ഞാൻ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സിനിമയിലോട്ട് എത്തിക്കാൻ. ആ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണല്ലോ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെലവാക്കാതിരുന്നാൽ മതിയല്ലോ. അത് അത് എനിക്ക് സങ്കടമില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരു നല്ല കഥ നല്ലൊരു സിനിമയാണ് എന്റെ മനസ്സിൽ ഇപ്പോ. മാറിയേക്കാം നാളെ, പക്ഷെ ഇപ്പോ ഇപ്പോ എഴുതിക്കഴിഞ്ഞ ഈ അവസ്ഥയിൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ എനിക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ എനിക്ക് കാണാൻ ഒക്കുന്നില്ല. അതാണ് എന്റെ സത്യം, സത്യാവസ്ഥ. എനിക്ക് ഈ കഥാപാത്രത്തെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ കഴിവുള്ള എനിക്ക് തോന്നുന്നില്ല അത് ഒക്കുമെന്ന്. അത് പക്ഷെ ഒരു കഥകളി അറിയുന്ന നടന്നു ഇതിനകത്ത് കഥകളി അഭിനയിക്കല്ല എല്ലാ സമയവും, പക്ഷെ കഥകളി അഭ്യസിച്ച ഒരു ഒരു നടൻ ആണ് എന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്.
തീർച്ചയായും. സ്വാഭാവികമായിട്ടും താങ്കളുടെ പുണ്യമഹത്തിലും പൃഥ്വിരാജും സമൃദാസുനിലും അല്ലെങ്കിൽ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതൊരു മുഖ്യധാരാ ചിത്രം എന്നതിനേക്കാൾ കൂടുതൽ സമാന്തര ചിത്രത്തിന്റെ രീതിയായിരുന്നു അതിൽ കൂടുതലായും കാണാൻ കഴിഞ്ഞത്. അത്തരത്തിലൊരു സമാന്തര ചിത്രം തന്നെയാണ് താങ്കളുടെ മനസ്സിലെന്ന് വീണ്ടും തോന്നുന്നു അല്ലേ?
അതെ, അത് ഈ വാക്കുകൾ സമാന്തര ചിത്രം എന്നൊക്കെ പറയുന്നത് ആയിക്കോട്ടെ,
ക്ലേശ വാക്കുകളായിരിക്കാം,
അതായിരിക്കാം. സമ്മതിച്ചു. എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ പോലെ ഇപ്പോ പുണ്യമഹം ഈ കഴിഞ്ഞ ആഴ്ചയിലും തിരുവനന്തപുരത്ത് വെച്ച് ഒരു സെലക്റ്റീവ് ഓഡിയൻസിന് മുന്നിൽ കാണിക്കുകയും വലിയ ചർച്ച അതിനെപ്പറ്റി ഉണ്ടാവുകയും അതിനെപ്പറ്റി എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് 6 വർഷം കഴിഞ്ഞാണെന്ന് ഓർക്കണം. ഒരു സിനിമ ഇറങ്ങി, അതാണ് അതിന്റെ ഭംഗി. 6 വർഷം കഴിഞ്ഞ് ഒരു സിനിമ വീണ്ടും കാണിക്കുകയും അത് ഇന്നലെ ഇറങ്ങിയതുപോലെ കുറെ സിനിമയെയും അക്ഷരത്തെയും സ്നേഹിക്കുന്നവരെ വന്ന് രാവിലെ വന്നിരുന്ന് തിരുവനന്തപുരത്ത് കാണുകയും ചെയ്യുകയും അതിനെപ്പറ്റി എഴുതുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ചാരിതാർത്ഥ്യനാണ്. കാരണം ഒരു പുസ്തകം പോലെയായി പോയത്. അതായത് ഒരു ഒരു വർക്കാണ്, വർക്ക് ഓഫ് എ ക്രിയേറ്റീവ് വർക്ക് ഓഫ് ആർട്ട്, എ പീസ് ഓഫ് ആർട്ട്. അപ്പൊ സമാന്തരം പറഞ്ഞതിൽ സങ്കടമില്ല. മറ്റൊരു പുസ്തകം നമ്മൾ ഷെൽഫിലിരുന്നത് എന്തെങ്കിലും ഒരാൾ വന്നെടുത്ത് വീണ്ടും തുറന്നത് വായിക്കുന്നു, അതിനൊരു ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ ഒരു സിനിമ വീണ്ടും ഒരു ഒരു സി ഡി വീണ്ടും ഇട്ടത് കാണുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യാന്ന് 6 വർഷം കഴിഞ്ഞ് ചെയ്യാന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ അതാണ് എനിക്ക് വേണ്ടത്. അത് അത് നടക്കുന്നുണ്ട്, അത് മതി.
സ്വാഭാവികമായിട്ടും അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അത് തന്നെയായിരുന്നു. അന്ന് സിനിമ ഇറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം അടുത്തുള്ള കാലഘട്ടങ്ങളിലോ ഒന്നും തിയേറ്ററിലോ അല്ലെങ്കിൽ പുറത്തോ ഒന്നും ശ്രദ്ധിക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഉണ്ടായില്ല ആ ചിത്രം. പക്ഷെ അതിനുശേഷം പിന്നീട് വന്ന പല നിരൂപണങ്ങളിലും വളരെ നല്ല അഭിപ്രായം പുണ്യമുഖത്തെക്കുറിച്ച് ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അതിലുള്ള ഒരു വീർപ്പുമുട്ടലിന്റെ ഭാവം നിറഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കുകയുണ്ടായി. അന്ന് അത് ശ്രദ്ധിക്കാതെ പോയതിലൊരു നിരാശ ഇപ്പോഴുണ്ടോ?
അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ നിരാശനായിരുന്നു. ഐ വാസ് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ വാസ് ഡിപ്രസ്ഡ്. ഞാൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഡിപ്രഷന് രണ്ട് കാരണം. ഒന്നൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്, അതായത് പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ ഡിപ്രഷൻ. ഞാനിത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മറ്റൊന്നും കൊണ്ടല്ല, അത് ചെയ്തിട്ട് ഉള്ള ആ ക്ഷീണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദുഃഖിതനായിരുന്നു. പക്ഷെ ഇപ്പോ മനസ്സിലായി ആ ദുഃഖം, ആ ദുഃഖത്തിൽ നിന്ന് കരകയറിയപ്പോഴാണല്ലോ പുതിയ സിനിമ വന്നത്. ഇപ്പൊ മനസ്സിലായി ആ ദുഃഖത്തിനൊന്നും അർത്ഥമില്ല എന്ന് വെച്ചാല്, ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ 5 വർഷം ഇറങ്ങിയ സിനിമകളിലെ എത്ര പേരുകൾ അറിയാം, എത്ര സിനിമകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് കണ്ട് മറന്നു പോവുകയാണ്, എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് സമാന്തര സിനിമ എന്ന് പറഞ്ഞ ആ വാക്ക് ഞാൻ അംഗീകരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, സമാന്തര സിനിമകൾ മരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു ഷെൽഫിലിരിക്കുന്ന ഒരു ക്രിയേറ്റീവ് വർക്കാണ്. അത് എന്ന് വേണമെങ്കിൽ ആരെങ്കിലും സ്നേഹമുള്ളവൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സുള്ള ഒരാളെ തിരിച്ചെടുക്കുന്ന ഒരു പുസ്തകം തുറക്കുന്ന പോലെയാണ്.
തീർച്ചയായും. മുമ്പൊരിക്കൽ തങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ സംവിധായകനായ രാജനായരെ കുറിച്ച് അധികം ചോദിച്ചിരുന്നില്ല. എഴുത്തുകാരൻ, തകഴിയുടെ കൊച്ചുമകൻ, അങ്ങനെ അക്കാര്യത്തിലായിരുന്നു കൂടുതൽ ചോദിച്ചത്. എങ്കിലും ഇവിടെ ജീവിച്ചിട്ട്, ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു, ഇവിടെ ഒരു ഡോക്ടറായി ജോലി ചെയ്യുന്നു, കുടുംബം ഇവിടെ താമസിക്കുന്നു, അതിനിടയിൽ നാട്ടിൽ പോയി സിനിമ ചെയ്യുക, അതൊക്കെ എങ്ങനെ സാധ്യമാകും എന്നാണ് താങ്കൾ വിശ്വസിക്കുക? എങ്ങനെ സാധ്യമായി, ഇനിയും എങ്ങനെ സാധ്യമാകുന്നു? അത്
ഇത് സാധ്യമാക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സിനിമ എടുത്തത് 2 വർഷം കൊണ്ടാണ്. പുണ്യമഹം ചെയ്തത് 2.5 വർഷം കൊണ്ടാണ്. 15 ദിവസത്തെ ലീവിന് നാട്ടിൽ പോയി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്ത് അവസാനം ഒരു ലോങ് വെക്കേഷന് അതിനെ മുഴുവൻ ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിക്കുകയും ചെയ്തു. രണ്ട് സ്കെഡ്യൂൾ സെപ്പറേറ്റ് ആയിട്ട്, രണ്ടല്ല നാല്, രണ്ടും മൂന്നും നാലായിട്ട് മുറിച്ചാണ് ചെയ്തത്. അല്ലാതെ നാട്ടിലത്തെ സാധാരണ സിനിമാക്കാർ ചെയ്യുന്ന പോലെ ഓടിച്ചെന്ന് 40 ദിവസം 50 ദിവസം കൊണ്ട് ചെയ്യുകയല്ലായിരുന്നു. അതിന്റെ അതുകൊണ്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കഴിയും. എനിക്ക് ഇവിടുന്ന് പോകാൻ ലീവില്ല. ഇവിടുന്ന് ജോലി, എനിക്ക് 365 ദിവസം ജോലിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ലീവ്, ജോലി സ്ഥലത്ത് നിന്ന് അംഗീകരിച്ച ലീവ് എടുത്ത് എന്റെ പേഴ്സണൽ സമയം കണ്ടെത്തി പോയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഴുത്തിന്റെ കാര്യത്തിലാണെങ്കിലും വീക്കെൻഡുകൾ മാത്രമേ എനിക്കുള്ളൂ എഴുതാൻ.
മറ്റെല്ലാ തിരക്കുകളുടെയും ഈ ഒരു ആഗ്രഹം, ചെയ്യാനുള്ള ഒരു ആഗ്രഹം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും അവസാനമായി ഒറ്റ കാര്യം കൂടി അറിയാനുള്ളത്, ഓസ്ട്രേലിയയിൽ നിന്ന് പോയി സിനിമ എടുക്കുന്നു, ഓസ്ട്രേലിയക്കാർ ആരെങ്കിലും ഉണ്ടാകുമോ ഇതിൽ, അണിയറയിലും അല്ലെങ്കിൽ സ്ക്രീനിലും?
ഇതുവരെയും ആരുമില്ല. ഇതുവരെയും ആരും ഇതിൽ, ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നൊരാളാണ്, ഓസ്ട്രേലിയയിൽ നിന്നല്ല. അതുകൊണ്ട് ഇപ്പോ ഈ അവസ്ഥയിൽ ഇന്ന് ഇപ്പൊ എനിക്ക് ആരും ഉള്ളതായിട്ട് പറയാൻ കഴിയില്ല.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീരാജ് നായർ. ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു ചിത്രമായി, എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന, താങ്കളുടെ മനസ്സിലെ വികാരങ്ങൾ അല്ലെങ്കിൽ വ്യഥകൾ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
ഓ, അത് വേണം. അത് പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഇപ്പൊ പറഞ്ഞതെല്ലാം കേട്ട ആരാണെങ്കിലും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇതിന് വേണം. വളരെ സന്തോഷം. താങ്ക് യു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.